Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ഋഷഭോഭിവാദസത്യകാമാതിഹപ്രതിശുശ്രാവാസൂമ്യസഹസ്രം സ്മ പ്രാപേണ ആചാര്യകുലം ആചാര്യൻ സത്യകാമനെ ഉപനയനം ചെയ്തു. സത്യകാമൻ അവിടെ ചെല്ലുന്നത് അധ്യയനത്തിന് വേണ്ടിയിട്ടാണ്. സത്യം പറഞ്ഞു, അതുകൊണ്ട് ഉപനയനം ചെയ്യിച്ചു. നിഷി തമുപനീയ കൃശാനാം അബലാനാം ചതുശതാദാഹ നിരാകൃത്യ ധാരാളം തോക്കുകളുണ്ടായിരുന്നു. അതിൽ കൃശമായ അബലമായ അതിലുണ്ടായിരുന്നതിൽ ഏറ്റവും മോശപ്പെട്ട 400 പശുക്കളെ സത്യകാമനെ ഏൽപ്പിച്ചു. സത്യകാമൻ പറഞ്ഞു, നഹസഹസ്രേണ അവിടുത്തെ 1000 തികയാതെ ഞാൻ മടങ്ങി വരില്ല. ഈ പശുക്കളുമായി വനത്തിലേക്ക് പോയി. അവിടെ സഹസ്രം സംഭേദു, അത് 1000 തികഞ്ഞു. സത്യകാമൻ അറിഞ്ഞില്ല. അപ്പോ ഹേനം ഋഷഭോ അഭിവാദ, ആ സമയത്ത് അതിൽ നിന്നും ഒരു ഋഷഭം കാള, തം ഏനും ശ്രദ്ധ തപോപ്യാം സിദ്ധം പറയുന്നു. പക്ഷേ ആ സത്യകാമൻ, സത്യകാമന്റെ ശ്രദ്ധയും തപസ്സും കൊണ്ട്, ശ്രദ്ധ തപസ്സുകളിലൂടെ അയാൾ സിദ്ധനായി തീർന്നു. വായുദേവത ദിക്സംബന്ധിനി തുഷ്ട സതി ഋഷഭം അനുപ്രവിശ്യ ഋഷഭാപന്ന അനുഗ്രഹായ ഹേനം ഋഷഭോഭിവാദ. ദേവത, ദിഗ്ദേവത, വായുദേവത, അത് ആ ദേവത ഋഷഭത്തിൽ പ്രവേശിച്ചിട്ട് ഋഷഭനിലൂടെ സംസാരിച്ചു. ഋഷഭം സംസാരിക്കാറില്ല. അതിന് കാരണമായി ഇവിടെ പറയുന്നത് എന്താണോ, സത്യകാമന്റെ തപസ്സും ശ്രദ്ധയുമാണ് ഗുരു നിർദ്ദേശിച്ചത്. ഈ പശുക്കളുമായി കാട്ടിലേക്ക് പോവുക, ഇവിടെ ഗുരുകുലത്തിൽ സ്വാധ്യായത്തിന് ചേരുന്നതാണ്. സ്വാധ്യായം അധ്യയനം കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ്? അറിവ് നേടുന്നു. സത്യകാമൻ ഗുരുകുലത്തിൽ ചെന്നത് അറിവ് നേടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അറിവ് നേടാൻ ചെന്നവനായി ഇവിടെ ഗുരു ഉപനയനം ചെയ്യിച്ച് അത്രമാത്രം, അതിനപ്പുറം പ്രത്യേകിച്ചൊന്നും പഠിപ്പിച്ചില്ല. വേദം സാറിനെ ചൊല്ലി പഠിപ്പിക്കുകയാണ് പതിവ്, അതൊന്നും ചെയ്തിട്ടില്ല. മറിച്ച് പ്രവൃത്തിയിലാണ് നിയോഗിച്ചത്. അറിവ് ആഗ്രഹിച്ച് ചെന്നവന് കിട്ടിയത് എന്താണ്? പ്രവൃത്തിയാണ്. പക്ഷെ അതിനെ എങ്ങനെ സത്യകാമൻ സ്വീകരിച്ചു? അതാണ് നമ്മൾ പറഞ്ഞ ശ്രദ്ധ തപോഭ്യാം. ഗുരുവില്ലാന്ത ദേശത്തെ വളരെ ശ്രദ്ധയോടുകൂടി സ്വീകരിച്ചു. പിന്നീട് ആ പശുക്കളെ നോക്കുക, അതൊരു തപസ്സായിരുന്നു. കാരണം വർഷങ്ങളോളം 400 600 മാറുക, വർഷങ്ങൾ പിടിക്കും. ആ വർഷങ്ങളോളം ആ പ്രവൃത്തിയിൽ തന്നെ മുഴുകിയിരുന്നു. ഇവിടെ പറയുന്നുണ്ട്, എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ പശുക്കളെല്ലാം ഒരു സ്ഥലത്ത് കൂട്ടി മറ്റു മൃഗങ്ങളിൽ നിന്നൊന്നും അപകടം വരാത്ത രീതിയിൽ അതിനെ സംരക്ഷിച്ച് അഗ്നിയെ ജ്വലിപ്പിച്ചു. കാരണം ഗുരു ഉപനയനം ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞു. ഉപനയനം ചെയ്യിക്കുമ്പോൾ അത്യാവശ്യം ഗായത്രി പോലെയുള്ള മന്ത്രങ്ങൾ ഉപദേശിക്കുകയും എങ്ങനെയാണ് ഹവനം നടത്തേണ്ടത് എന്നുള്ള അത്യാവശ്യ കാര്യങ്ങൾ പഠിപ്പിക്കുകയും അതെല്ലാം മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് ഇത് നിരന്തരം ഇത് അനുഷ്ഠിച്ചിരുന്നു. പിന്നെ താമസം കാട്ടില്ല, പശുക്കളുടെ കൂടെയാണ് ജീവിതം. അതൊരു തപസ്സ, മറ്റൊന്നും ആഗ്രഹിച്ചില്ല, സേവനം മാത്രം, തപസ്. ആചാര്യകുലത്തിൽ അറിവ് നേടാൻ പോയ ആള് സേവനത്തിൽ മുഴുകി, അതാണ് തപസ്. ഇത് സാധാരണ സേവനത്തിന്റെ മഹത്വത്തെ കാണിക്കാൻ വേണ്ടി പറയുന്ന ഒരു ഭാവമാണ് ശ്രദ്ധയുടെ. ശ്രദ്ധാപൂർവകം തപശ്ചരതഃ ഗാഹശ്ചാരയതഃ അരണ്യ തത്ര ഗാഹശ്ചാരയതഃ. ഭവനത്തിൽ ഓരോ ഭാഗങ്ങളിലും കൊണ്ടുപോയി പശുക്കളെ മേയിച്ച് അത് തന്നെയാണ് തപസ്. സേവനം തന്നെ തപസ്. പ്രത്യേകിച്ചൊരു തപസ്, സാധാരണ പറയുന്ന കൃഷ്ണം ചന്ദ്രായണം പോലെയുള്ള കഠിനമായ തപസ്സുകളൊന്നുമില്ല. അതിൽ ദേവതകൾ തുഷ്ടരായി, സന്തുഷ്ടരായി. അവരോരോ പ്രാണികളുടെ രൂപത്തിൽ ഹംസം എന്ന് പറയുന്നു, കാക്കയുടെ പറയുന്നു, ഇന്ന് പല രൂപത്തിൽ ഉപദേശിച്ചു. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇവിടെ അവസാനം ഗുരു ഉപദേശിക്കുന്നു. പക്ഷെ ഇവിടെ എല്ലാ ഉപദേശം കൊണ്ട് തന്നെ ഇവിടെ ഉപദേശിക്കുന്നത് ഉപാസന മാർഗമാണ്. ഉപാസന തന്നെ എന്താണ്? പ്രകൃതിയെ തന്നെ ബ്രഹ്മമായിട്ട് ഉപാസിക്കുക, അതാണ് ഇവിടെ ഉപദേശിക്കുന്നത്. ദുഃഖുകളെ ബ്രഹ്മമായിട്ട് ഉപദേശിക്കുക, സൂര്യനെ, ചന്ദ്രനെ, ശരീരത്തെ, ശരീരഭാഗങ്ങളെ, മനസ്സിനെ, ഇന്ദ്രിയങ്ങളെ, സമഷ്ടി രൂപത്തിലും വ്യഷ്ടി രൂപത്തിലുമുള്ള ഈ പ്രപഞ്ചം, ബാഹ്യപ്രപഞ്ചവും തന്റേതായ പ്രപഞ്ചം, ഈ പ്രപഞ്ചത്തെ എല്ലാം ബ്രഹ്മമായി, അതാണ് ഇവിടുത്തെ ഉപദേശത്തിന്റെ സാരം. എല്ലാത്തിനെയും ബ്രഹ്മമായി ഉപദേശിക്കുക, ബ്രഹ്മമായി ധ്യാനിക്കുക. സത്യകാമൻ ജീവിക്കുന്ന പ്രകൃതിയിലാണ്. ആ പ്രകൃതി തന്നെയാണ് ബ്രഹ്മം, അതാണ് ഇവിടെ ശ്രുതി പറയുന്നത്. അതിനെ തന്നെ ബ്രഹ്മമായി ധ്യാനിക്കുക. അതിന് വേറിട്ട് പ്രത്യേകിച്ചൊരു ദേവതയോ ദേവനോ ഒന്നുമല്ല, പ്രകൃതിയിൽ നിന്ന് തന്നെ പഠിക്കും, പ്രകൃതി തന്നെ അത് ഉപദേശിക്കും. ഇതെല്ലാം പ്രകൃതിയുടെ ഭാഗങ്ങളാണ്, കണയും പശുവില്ല. അപ്പൊ പ്രകൃതിയിൽ നിന്നുള്ള പാഠം അതാണ് ശ്രദ്ധയുടെയും തപസിന്റെയും ഫലം, സേവനം, സമർപ്പണം. ഇതെല്ലാം ആചാര്യകുലത്തിൽ വച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള പാഠങ്ങൾ പ്രകൃതിയിൽ നിന്ന് ഉൾക്കൊള്ളാൻ വേണ്ടിയാണ്. അതിന്റെ പൂർത്തീകരണമാണ് അവസാനം ഗുരു പറയുന്നത്. നിന്നെ കണ്ടിട്ടൊരു ബ്രഹ്മജ്ഞാനി പോലെയുണ്ട്, ഇതിനെ ആരാണ് ഉപദേശിച്ചത്? ഇനി അടുത്ത് ഉപകോസലിന്റെ സംഭവം പറയുമ്പോൾ ഇതുപോലെ അവിടെ അഗ്നികൾ, യാഗശാലയുടെ അഗ്നികളാണ് ദേവതാരൂപത്തിൽ ഉപദേശിച്ചത്. അഗ്നിയെ പരിചരിക്കുകയായിരുന്നു അവിടെ ശിഷ്യൻ, അതാരാണ്? സത്യകാമന്റെ ശിഷ്യൻ. സത്യകാമൻ തന്റെ ശിഷ്യനും ഇത് തന്നെ ഉപദേശിച്ചു. അവസാന വിദ്യയുടെ പൂർത്തി മാത്രം, പൂർത്തീകരണം മാത്രമാണ് ഗുരുവിന്റെ ഉപദേശിക്കുന്നത്. അന്നത്തെ കാലത്ത് ഇതുപോലെ പുസ്തകം വെച്ച് പഠിക്കുക അതൊന്നും സംഭവിക്കുന്നില്ല, കാരണം അന്ന് ഇതൊന്നുമില്ല, പുസ്തകമില്ല. പിന്നെ ആകെയുള്ളത് ഗുരു ഉപദേശിക്കുക എന്നതാണ്. ഗുരുവിന് ഉപദേശിക്കേണ്ടി വന്നില്ല, എന്തുകൊണ്ട്? പ്രകൃതി തന്നെ ഉപദേശിച്ചു, പ്രകൃതിയിൽ നിന്ന് തന്നെ പാഠങ്ങൾ മനസ്സിലാക്കി. പ്രകൃതിയാണ് ഏറ്റവും വലിയ ഗുരു. ഇതിന്റെ ഒരു പൗരാണികമായ പതിപ്പാണ് ദത്താത്രേയന്. 64 ഗുരുക്കന്മാരുണ്ടായി എന്നെല്ലാം പറയുന്നു. പല സംഖ്യ പറയുന്നുണ്ട്. ദത്താത്രേയൻ പലതരത്തിൽ പ്രകൃതിയെ തന്നെ പഠിപ്പിച്ചു, പ്രകൃതിയിൽ നിന്ന് പാഠമുണ്ട്. ഇതിന്റെ ഒരു പൗരാണികമായ വിശദീകരണമാണ്. ഇത് വൈദികം രണ്ടിടത്തും പറയുന്ന താല്പര്യം തന്നെയാണ്. പ്രഥമമായ ഗുരു, പ്രധാനപ്പെട്ട ഗുരു പ്രകൃതി തന്നെയാണ്, പുസ്തകങ്ങളല്ല. പ്രകൃതി തന്നെയാണ് ആചാര്യൻ. ഗുരുവിന്റെ ആവശ്യമില്ല, ഗുരുവിന്റെ ആവശ്യമുണ്ട്. പക്ഷെ ആ വിദ്യയുടെ പൂർത്തീകരണം ഗുരുവിൽ സംഭവിക്കുന്നു. അത് ഇവരെ സേവനം കൊണ്ട് മാത്രം പറ്റില്ല, അവര് ശ്രദ്ധയും തപസ്സും ഉണ്ടാവും. അതുകൊണ്ടാണ് പ്രത്യേകം ഭാഷകാരൻ അത് പറഞ്ഞത്. തസ്മി ഹോവാച പ്രാചി ദിക്കല പ്രതീചി ദിക്കല ദക്ഷിണ ദിക്കല ഉദീജി ദിക്കല യേശവൈ സൗമ്യ ചതുഷ്കല പാദോ ബ്രഹ്മണ പ്രകാശവാൻ നാമ. ഇവിടെ ദിക്കുകളെ ഉപാസിക്കുന്ന കാര്യം പറയും. ദിക്കുകൾ ബ്രഹ്മത്തിന്റെ ഒരു പാദമാണ്, അത് ഞാൻ ഉപദേശിക്കും. ബാക്കി മറ്റ് പ്രകൃതിയിൽ നിന്ന് പഠിക്കുക എന്നാണ് സത്യകാമനോട് പറയുന്നത്. ദിക്കിനെ ബ്രഹ്മമായി ഉപാസിക്കാൻ പറയുന്നു, അതിന്റെ ഫലവും പറയുന്നു. സയ ഏതം ഏകും വിദ്വാൻ ചതുഷ്കലം പാദം ബ്രഹ്മണ പ്രകാശവാൻ ഇത്യുപാസ്തേ പ്രകാശവാൻ അസ്മിൻ ലോകേ ഭവതി പ്രകാശവതോഹ ലോകാൻ ചേതി ഏതമേവം വിദ്വാൻ ചതുഷ്കലം പാദം ബ്രഹ്മണ പ്രകാശവാൻ ഇത്യുപാസ്തേ അഗ്നിഷ്ഠേ പാദം വക്തേതി സഹസ്രോ ഭൂതേ സമിധം ആധായ പശ്ചാദഗ്നേ പ്രാണ ഉപവിവേശ ഇതാണ് സത്യകാമന്റെ നിത്യാനുഷ്ഠാനം എന്ന് പറയുന്നത്. ഇതാണ് പകൽ മുഴുവൻ പശുക്കളുടെ പിറകെ നടക്കുക, അതിനെ സംരക്ഷിക്കുക. വൈകുന്നേരം കായം വെപ്പു, എവിടെയാണോ എത്തിച്ചേരുന്നത്, പശുക്കൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, അവിടെ അഗ്നിയെ ചെലുപ്പിക്കുക. പശുക്കൾ പിറകിൽ സത്യകാമൻ അഗ്നിയുടെ മുമ്പിൽ കിഴക്കോട്ട് തിരിഞ്ഞിരുന്നു. അവിടെ അഗ്നിയുടെ മുമ്പിൽ കിഴക്കോട്ട് തിരിഞ്ഞിരുന്നു ഹവിസ് എന്ന് ഹവനം ചെയ്യുന്നു. ഇതുപോലെ തിരുന്ന ആചാര്യൻ പറഞ്ഞു കൊടുത്ത അഗ്നി ഉപാസന, അഗ്നി ഉപാസിക്കും, അതാണ് ഹവനം. ഇത്രയുമാണ് സത്യകാമൻ അനുഷ്ഠിച്ചിട്ടുള്ളത്. അതിനപ്പുറമുള്ളതെന്താണ് തന്റെ ശ്രദ്ധ, തന്റെ തപസ്. അതിന്റെ ഫലമായിട്ടാണ് ബാക്കിയെല്ലാം സംഭവിക്കുന്നത്. ഇത് തിരിച്ച് ആശ്രമത്തിന് പോവുകയും മൂന്നാല് ദിവസത്തെ യാത്രയുണ്ട്. ഓരോ ദിവസവും സന്ധ്യയാകുമ്പോൾ ഇതുവരെ ഗുരുകുലത്തിൽ മടങ്ങിപ്പോയിട്ടില്ല. പശുക്കൾ ഒരുമിച്ച് പോക്കി അഗ്നി ജലിപ്പിച്ച് അഗ്നി ഉപാസിക്കുമ്പോൾ ാണ് പ്രകൃതിയിൽ നിന്നുള്ള ഈ ഉപദേശം ലഭിക്കുന്നത്. അടുത്ത് പറയുന്നത് എന്താണ്, ശുഭം പറഞ്ഞു ഇനി നിന്നെ അഗ്നി ഉപദേശിക്കും എന്ന് പറഞ്ഞു. പിന്നീട് അത് ശബ്ദിച്ചില്ല, കാള പിന്നീടൊന്നും പറഞ്ഞില്ല. ഇനി നിനക്ക് ഉപദേശം കിട്ടുന്ന അഗ്നിയിൽ നിന്നാണ്. സത്യകാമൻ പിന്നീട് അഗ്നിയുടെ ഉപദേശത്തെ പ്രതീക്ഷിച്ച് അടുത്ത സന്ധ്യയ്ക്ക് അഗ്നിയെ ജലിപ്പിക്കുമ്പോൾ അഗ്നിയാണ് വിളിക്കുന്നത്. സത്യകാമ അഗ്നി സംസാരിക്കുക. അവിടെ ഭാഷകാരൻ പറഞ്ഞതുപോലെ അഗ്നി ദേവത, അഗ്നി സംസാരിക്കത്തില്ല. സത്യകാമന്റെ തപത്തിൽ, സമർപ്പണത്തിൽ, സേവനത്തിൽ എല്ലാം സന്തുഷ്ടനായി അഗ്നി ദേവത തന്നെ സംസാരിക്കുകയാണ്. സത്യകാമ സത്യകാമ എന്ന് വിളിച്ചു, ഭഗവ അല്ലയോ ഭഗവാന് എന്ന് മറുപടി പറഞ്ഞു. ബ്രഹ്മണ സ്വാമ്യത്തെ പദം പ്രവാണിതി ബ്രവീതുമേ ഭഗവാനിതി സൗമ്യ ചതുഷ്കലപാദോ ബ്രഹ്മണോ അനന്തവാണ്ണാമ. ഇവിടെ പറയുന്നതാണ് പൃഥ്വി, അന്തരീക്ഷം, ദേഹ, സമുദ്രം, ഇതിനെയൊക്കെ ബ്രഹ്മമായിട്ട് ഉപാസിക്കാൻ പറയുന്നു. പ്രകൃതിയുടെ അനന്തമായ ഭാവങ്ങളെ അനന്തമായ ബ്രഹ്മമായിട്ട് നീ ധ്യാനിക്കുക. പ്രകൃതിയുമായി പ്രകൃതിയിൽ തന്നെ ജീവിക്കുന്ന ഒരാളിനെ പ്രകൃതിയെ തന്നെ നിർദ്ദേശിക്കും ബ്രഹ്മമായിട്ട് ഉപാസിക്കുന്നതിന്. ഏതം ഏവം വിദ്വാൻ ചതുഷ്കലം പാദം ബ്രഹ്മണോ അനന്തവാൻ ഇത്യുപാസ്തേ അനന്തവാൻ അസ്മിൻ ലോകേ ഭവതി അനന്തവന്തോഹ ലോകാൻ ജയതി ഏതമേവം വിദ്വാൻ ചതുഷ്കലം പാദം ബ്രഹ്മണോ അനന്തവാൻ ഇത്യുപാസ്തേ. നേരത്തെ പറഞ്ഞു ആ ദുഃഖ് ഉപാസിക്കുന്നവൻ പ്രകാശവാനായിത്തീരുന്നു. ഈ അനന്തത്തെ, ഇതെല്ലാം അനന്തമാണല്ലോ, ദിവന്തരീക്ഷം, പൃഥിവി, സമുദ്രം, അനന്തമായ ഇതിനുപാസിക്കുന്നവൻ അനന്തവാനായിത്തീരുന്നു. അതെന്റെ ഫലത്തെ പറയുന്നു. എന്നിട്ട് പറയുന്നത് എന്താണ്, ഇനി എന്നെ ഉപദേശിക്കുന്ന ഹംസമാണ്. ഇവിടെ ഹംസത്തിന് ഭാഷകാരൻ അർത്ഥം പറയുന്ന ആദിത്യൻ എന്നാണ്. ഇതിന് ആദിത്യ ദേവത വേദത്തിൽ ആദിത്യൻ ഹംസം എന്നുള്ള പദം സാധാരണ ഉപയോഗിക്കാറുണ്ട്. ആദിത്യൻ ഉപദേശിച്ചു ഹംസത്തെ പദം ഭക്തേതി സഹസ്രവഭൂതേ അഭിപ്രസ്ഥാപയാം ചകാര എത്ര അഭി കായം ബഭൂ തത്ര അഗ്നി ഉപസമാധായ ധൗപരുദ്ധ്യ സമിതം ആധായ പശ്ചാത്തഗ്നി പ്രാ ഉപോപവേശ ഹംസ ഉപനിപത്യ അഭിവാദ പ്രതികാമായിതി ഭഗവൈദിഹ പ്രതിശുശ്രാവ ബ്രഹ്മണ സ്വമ്യതേ പാദം ബ്രവാണീതി ബ്രവീതു മേ ഭഗവാനിതി തസ്മൈ ഹോവാച അഗ്നിഹി കല സൂര്യഹ കല ചന്ദ്രഹ കല വിദ്യുത് കല യേഷ വൈ സൗമ്യ ചതുഷ്കലത്വാദോ ബ്രഹ്മണോ ജ്യോതിഷ്മാൻ നാമ. ഇവിടെ പറഞ്ഞു അഗ്നി സൂര്യൻ ചന്ദ്രൻ വിദ്യുത് ഇതിനെല്ലാം ബ്രഹ്മമായിട്ട് ഉപാസിക്കുക. ഇതാണ് ഹംസത്തിന്റെ ഉദ്ദേശം. ഇതെന്താണ് ജ്യോതിസ്വരൂപമാണ്, നീ ജ്യോതിഷ്മാനായി തീരും. സയ ഏതമേവം വിദ്വാൻ ചതുഷ്കലം പാദം ബ്രഹ്മണോ ജ്യോതിഷ്മാൻ ഇത്യുപാസ്തേ ജ്യോതിഷ്മാൻ അസ്മിൻ ലോകേ ഭൂതി ജ്യോതിഷ്മദോഹ ലോകാൻ ജേതി. ഏതമേവം വിദ്വാൻ ചതുഷ്കലം പാദം ബ്രഹ്മണോ ജ്യോതിഷ്മാൻ ഇത്യുപാസ്തേ മദ്ഗുഷ്ടേ പാദം ഭക്തേതി സഹ സ്വഭൂതേ അഭിപ്രസ്ഥാപയാഞ്ചകാര അഭി സായം ബഭൂ തത്ര അഗ്നി ഉപസമാധായ ധാവരുദ്ധ സമിതം ആധായ പശ്ചാദഗ്നിഃ പ്രാ ഉപോപവേശ തം മദ്ഗുഹു ഉപനിപത്യ അഭിവാദ പ്രതികാമായിതി ഭഗവൈദിഹ പ്രതിശുശ്രാവ ബ്രഹ്മണ സ്വമ്യതേ പദം ബ്രവാണീതി ബ്രവീതു മേ ഭഗവാനിതി തസ്മൈ ഹോവാച പ്രാണഃ കല ചക്ഷുഃ കല ശ്രോത്രം കല മനക്കല യശവൈസ്വമ്യ ചതുഷ്കലപാദോ ബ്രഹ്മണ ആയതനവാന്നാമ തയേതമേവം വിദ്വാൻ ചതുഷ്കലം പാദം ബ്രഹ്മണ ആയതനവാനിത്യുപാസ്തേ ആയതനവാൻ അസ്മിൻ ലോകേ ഭവതി ആയതനവതോഹ ലോകാൻ ജേതി. ഏതമേവം വിദ്വാൻ ചതുഷ്കലം പാദം ബ്രഹ്മണ ആയതനവാനിത്യുപാസ്തേ. അടുത്ത് മദ്ഗു എന്ന് പറയുന്നത് വെള്ളത്തിൽ കിടക്കുന്ന കാക്ക, നീർക്കാക്ക, അതാണ് അടുത്ത് ഉപദേശിക്കുന്നത്. എന്താണ് പറയുന്നത്? മുമ്പ് ഉപദേശിച്ചല്ല ഈ സമഷ്ടി പ്രപഞ്ചത്തെ ബാഹ്യമായി കാണുന്ന ഈ പ്രപഞ്ചത്തെ ബ്രഹ്മമായി ധ്യാനിക്കാനാണ് അടുത്ത് പറയുന്നു. പ്രാണൻ ചക്ഷു ശ്രോത്രം മന ഇതെല്ലാം ഇതിനെ ബ്രഹ്മമായിട്ട് ഉപാസിക്കുക. ഇത് ബ്രഹ്മത്തിന്റെ ഒരു പാദമാണ്, ബ്രഹ്മത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പോ ബാഹ്യവും ആന്തരികവുമായി പ്രകൃതി ഈ കാണുന്നതെല്ലാം ബ്രഹ്മ ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ പറയുന്നു. പലയിടത്തും എന്താണ് ഈ സൃഷ്ടി, എന്തിനുവേണ്ടി സൃഷ്ടി ഉണ്ടായി? ഈ സൃഷ്ടി ആ ബ്രഹ്മധ്യാനത്തിന് വേണ്ടിയിട്ടാണ് ഇതിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിന്റെ ആത്യന്തികമായ ഉപയോഗം എന്ന് പറയുന്നത് കേവലം സൃഷ്ടിയെ പൂർണ്ണമായും ബ്രഹ്മത്തിന്റെ പ്രതീകമായി സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ജിജ്ഞാസു സത്യകാമനെ പോലെ ശ്രദ്ധയും തപസ്സും ഉള്ളവൻ അന്ന് ഈ ബ്രഹ്മത്തെ ഉപാസിക്കുന്നതിനും ഈ പ്രകൃതിയെ തന്നെ ആന്തരികവും ബാഹ്യവുമായി പ്രകൃതിയെ തന്നെ പ്രതീകമായി ഉപാസിക്കുന്നു. അതിന്റെ ഫലവും പറയുന്നു. ഇത്രയും വഴിക്ക് ഉപദേശം കിട്ടും. ഋഷഭം, അഗ്നി, ഹംസം, മത്ത് ഇത്രയും പേര് ഉപദേശിച്ചു കഴിഞ്ഞപ്പോൾ ആചാര്യകുലത്തില് പ്രാപഹ ആചാര്യകുലം സമാചാര്യോ അഭ്യുവാദ സത്യകാമായി ഭഗവൈദിഹ പ്രതിശുശ്രാവ ബ്രഹ്മവിത് ഇവ വൈ സൗമ്യം ഭാസി ഓണുത്വാ അനുശശാസേതി അന്യേ മനുഷ്യഭീതി പ്രതിജ്ഞേ ഭഗവാൻ സ്വേവമേ കാമേ ബ്രൂയാ. ആചാര്യകുലത്തിൽ ചെന്നു ആചാര്യൻ സന്തുഷ്ടനായി സത്യകാമ എന്ന് വിളിച്ചു. എന്താണ് പറയുന്നത്? ബ്രഹ്മവിധി വൈ സൗമ്യ ഭാസി എന്നെ കണ്ടിട്ട് ഒരു ബ്രഹ്മജ്ഞാനി പോലെ പോകുന്നു തോന്നുന്നു. എന്താണ് ബ്രഹ്മവിധ വൈ സൗമ്യ ഭാസി? പറയുന്നു പ്രസന്ന ഇന്ദ്രിയ പ്രഹസിത വദനസ്ഥ നിശ്ചിന്ത കൃതാർത്ഥവും. ഇതൊക്കെയാണ് ലക്ഷണം കണ്ടത്. ബ്രഹ്മവിദ് ഭവതി പ്രസന്നേന്ദ്രിയം, പ്രസന്നമായ ഇന്ദ്രിയങ്ങളോടുകൂടിയിരിക്കുന്നു. നമ്മുടെ കർണങ്ങളെല്ലാം വളരെ പ്രസന്നമായിരിക്കുന്നു. പ്രഹസിത വസന, ഇത്രയും കാലം മനത്തിൽ ഈ പശുക്കളെയും കൊണ്ട് നടന്നു, അതിന്റെ ദുഃഖമൊന്നുമില്ല. എന്നെ ആചാര്യൻ ഇവിടെ വന്നിട്ട് ഉപദേശിച്ചില്ല, ഒന്നും പഠിപ്പിച്ചില്ല, വേദം ചൊല്ലിത്തന്നില്ല, സേവനത്തിനാണ് നിയോഗിച്ചത്. നിങ്ങളുടെ പരിഭവമൊന്നും നമുക്ക് സന്തുഷ്ടനാണ്. നിശ്ചിന്ത ഇത്രയൊക്കെ ചെയ്തിട്ട് ഇത്രയും സേവനം ചെയ്ത് തിരിച്ച് ഗുരുകുലത്തിൽ വന്നു, മനസ്സിന് വ്യാകുലതയില്ല. എന്നെ അടുത്ത മഠാധിപതിയാക്കുമോ ഇല്ലയോ, അങ്ങനെയുള്ള ചിന്തയൊന്നും മനസ്സിലില്ല, ഒരു ചിന്തയില്ല. നിശ്ചിന്ത കൃതാർത്ഥ, അത് മാത്രമല്ല കൃതാർത്ഥനായിരിക്കുന്നു, നേടേണ്ടതെല്ലാം നേടിയതുപോലെ ഇരിക്കുന്നു. ഇത് സാധാരണ സംഭവിക്കത്തില്ല. ഇന്നുകൊണ്ട് ഗുരുക്കന്മാർ ഗുരുകുലങ്ങളുണ്ട്, സേവനം ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഇത് കാണാനില്ല. എന്താണ് പ്രസന്ന ഇന്ദ്രിയ പ്രഹസിത വദന നിശ്ചിന്ത കൃതാർത്ഥത, അതാർക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. ബ്രഹ്മവിത്ത്, ഇതൊക്കെയാണ് ബ്രഹ്മവിത്തിന്റെ ലക്ഷ്യം. ബ്രഹ്മജ്ഞാനിയായി എന്നത് നമ്മുടെ ഗുരു എന്താണോ, പ്രത്യേകിച്ച് ഒരു പുസ്തകവും പഠിപ്പിച്ചില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ശിഷ്യൻ യോഗ്യനാണെങ്കിൽ ഗുരുവിന് പ്രത്യേകിച്ചൊന്നും പഠിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല. ശ്രദ്ധയും തപസ്സും ഉള്ളവനാണ്, എല്ലാം ശിഷ്യന് വെളിപ്പെടും, അല്ല ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഇതൊക്കെ ആവശ്യമായി വരുന്നത് എന്തുകൊണ്ടാണ്? ശിഷ്യന്മാർക്ക് യോഗ്യതയില്ലാതെ വരുന്നത്. സേവനമുണ്ടെങ്കിലും അതുകൊണ്ട് തപസ് വരത്തില്ല, ശ്രദ്ധ വരത്തില്ല. അങ്ങനെ വരുമ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഗുരുവിന് സ്വയം അവന് സിദ്ധമായ വിദ്യയുടെ ഗുരു വേണ്ടെന്നുകൂടെ പറയുന്നു. ഇവിടെ സത്യകാമനം പറയുന്നു, ഇന്ന് ആരാ ഉപദേശിച്ചത്? പറയുന്നു, എന്നെ ഒരു മനുഷ്യനും ഉപദേശിച്ചിട്ടില്ല. അന്യീ മനുഷ്യേഭ്യ മനുഷ്യരൊന്നും എന്നെ ഉപദേശിച്ചിട്ടില്ല. ഇതെന്താണ്? ഹംസവും കാളയും പക്ഷിയും പ്രകൃതിയാണ് എന്നെ ഉപദേശിക്കുന്നത്.